ലൂക്കോസ് അദ്ധ്യായം 6. ഒരു ശബത്ത് ദിവസത്തിൽ യേശു ഒരു ധാന്യവയലിലൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കുറച്ച് ധാന്യമെടുത്ത് കൈകൊണ്ട് തിരുമ്മി ഭക്ഷിച്ചു. ചില പരീശന്മാർ പറഞ്ഞു,
എന്താണ് ശബത്ത് ദിവസം മോശയുടെ ന്യായപ്രമാണം നിങ്ങൾ ലംഘിച്ചത്?
യേശു പ്രതിവചിച്ചു,
തനിക്കും തന്റെ ആളുകൾക്കും വിശന്നപ്പോൾ ദാവീദ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദ് ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തിനുള്ള വഴിപാട് സാധനങ്ങൾ എടുത്ത് ഭക്ഷിച്ചു. അയാൾ കുറെ അപ്പം തന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്കും നൽകി. അത് മോശയുടെ ന്യായപ്രമാണത്തിനെതിരാണ്. പുരോഹിതന്മാർക്ക് മാത്രമേ ആ അപ്പം കഴിക്കാവൂ എന്നാണ് ന്യായപ്രമാണം പറയുന്നത്.
യേശു പരീശന്മാരോട് പറഞ്ഞു,
മനുഷ്യപുത്രൻ ശബത്തിന്റെ കർത്താവാണ്.
മറ്റൊരു ശബത്തു ദിവസം യേശു യഹൂദ പള്ളിയിലേക്ക് പോയി. യേശു അവരെ ഉപദേശിച്ചു. വലതുകൈക്ക് തളർവാദം ബാധിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ശബത്തു ദിവസം യേശു സുഖപ്പെടുത്തുമോ എന്ന് അറിയാൻ ശാസ്ത്രിമാരും പരീശന്മാരും കാത്തുനിൽക്കുകയായിരുന്നു. യേശു തെറ്റായ എന്തെങ്കിലും ചെയ്താൽ അവനെ കുറ്റപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അവൻ തളർവാദക്കാരനോട് പറഞ്ഞു,
എഴുന്നേറ്റ് ഇവരുടെ മുമ്പിൽ നിൽക്കൂ.
അയാൾ അനുസരിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു,
ഞാൻ ചോദിക്കുന്നു, ശബത്ത് ദിവസം നന്മ ചെയ്യണമോ തിന്മ ചെയ്യണമോ? ഏതാണ് ശരി? ഒരു ജീവൻ രക്ഷിക്കാതെ നശിപ്പിക്കാനോ നമ്മെ അനുവദിച്ചിട്ടുള്ളത്?
യേശു ചുറ്റിനും അവരെ നോക്കി യേശു രോഗിയോട് പറഞ്ഞു,
ഞാൻ നിന്റെ കൈയൊന്ന് കാണട്ടെ.
അയാൾ തന്റെ കൈ പുറത്തെടുത്തു. അവന്റെ കൈ സുഖപ്പെട്ടു. പരീശന്മാരും ശാസ്ത്രിമാരും വളരെയധികം ക്ഷുഭിതരായി. അവർ പരസ്പരം പറഞ്ഞു,
യേശുവിന് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
ആ സമയം യേശു മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ യേശു തന്റെ അനുയായികളെ വിളിച്ചു. അവൻ അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവൻ അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു. പത്രോസ് എന്നു അവൻ പേരിട്ട ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയാസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ പുത്രൻ യാക്കോബ്, എരിവുകാരൻ എന്ന് വിളിക്കപ്പെട്ട ശിമോൻ, യാക്കോബിന്റെ പുത്രൻ യൂദ, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദ ഇസ്കരിയോത്ത് എന്നിവരായിരുന്നു അവർ. യേശുവും അപ്പോസ്തലന്മാരും മലയിറങ്ങി വന്നു. യേശു പരന്ന ഒരു സ്ഥലത്തു നിന്നു. അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഘം അനുയായികൾ അവിടെ കൂടിയിരുന്നു. യഹൂദ്യയിൽ നിന്നും യെരുശലേമിൽ നിന്നും കടൽത്തീര നഗരങ്ങളായ സോറിൽ നിന്നും സീധോനിൽ നിന്നും അനേകർ അവിടെ കൂടിയിരുന്നു. അവരെല്ലാം എത്തിയത് യേശുവിന്റെ വാക്കുകൾ കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായിരുന്നു. അശുദ്ധാത്മാവിൽ നിന്നും പീഡനം അനുഭവിച്ചിരുന്നവരെല്ലാം സുഖപ്പെട്ടു. എല്ലാവരും യേശുവിനെ തൊടാൻ ശ്രമിച്ചു. എന്തെന്നാൽ ശക്തി അവനിൽ നിന്നായിരുന്നു പുറപ്പെട്ടിരുന്നത്. യേശു എല്ലാവരെയും സുഖപ്പെടുത്തി. യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും. ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ നിങ്ങൾ സന്തോഷം കൊണ്ട് ചിരിക്കും. മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും ദുഷ്ടരെന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സൗഭാഗ്യവാന്മാർ. നിങ്ങൾ മനുഷ്യപുത്രന്റെ ആളായതിനാൽ നിങ്ങൾ ചീത്ത എന്ന് മനുഷ്യർ പറയും. അവരങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോഴും നിങ്ങൾ ആഹ്ലാദവാന്മാരും സന്തോഷവാന്മാരും ആകും. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് മഹത്തായൊരു സമ്മാനം ലഭിക്കും. അവരുടെ പൂർവികർ പ്രവാചകരോടും അങ്ങനെ ചെയ്തിരിക്കുന്നു. എന്നാൽ ധനവാന്മാരെ, നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തി ലഭിച്ചവരെ, നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങൾക്ക് വിശപ്പുണ്ടാകും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങൾ ദുഃഖിതരും കരയുന്നവരുമാകും. നിങ്ങളെപ്പറ്റി എല്ലാവരും നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പൂർവികർ കള്ളപ്രവാചകരോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഒരു കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ കോട്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഉടുപ്പും കൊണ്ടുപോകട്ടെ. നിന്നോട് യാചിക്കുന്ന എല്ലാവർക്കും നീ കൊടുക്കുക. നിന്റേതായ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നവനോട് അത് മടക്കി കിട്ടാൻ കർക്കശമായി ചോദിക്കാതിരിക്കുക. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നാഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് മേന്മയാണുള്ളത്? ഇല്ല, പാപികൾ പോലും അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നവർക്കു വേണ്ടി മാത്രം നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്കെന്തെങ്കിലും മേന്മയുണ്ടാകുമോ? ഇല്ല, പാപികൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയോടെ കടം കൊടുത്താൽ നിങ്ങൾക്കെന്ത് മേന്മ? ഇല്ല, പാപികൾ പോലും മറ്റു പാപികൾക്ക് കടം കൊടുക്കുന്നത് അതേ തുക തിരിച്ചു കിട്ടുമെന്നതുകൊണ്ടാണ്. അതിനാൽ നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുക, അവർക്കായി നന്മ ചെയ്യുക. തിരിച്ചു കിട്ടണമെന്നാഗ്രഹിക്കാതെ അവർക്ക് കടം കൊടുക്കുക. നിങ്ങൾക്ക് മഹത്തായ ഒരു പ്രതിഫലം ലഭിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാകും. അതെ, എന്തെന്നാൽ ദൈവം നന്ദിയില്ലാത്തവരോടും ദുഷ്ടന്മാരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് സ്നേഹവും കാരുണ്യവും നൽകുന്നതുപോലെ നിങ്ങളും സ്നേഹകാരുണ്യങ്ങൾ ചൊരിയുക. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, എങ്കിൽ നിങ്ങളെയും കുറ്റപ്പെടുത്തുകയില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കുക, നിങ്ങളും ക്ഷമിക്കപ്പെടും. അന്യർക്ക് ദാനം ചെയ്യുക, അത്രയധികം നിങ്ങൾക്കും ലഭിക്കും. നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാതെ മടിയിൽ വീഴത്തക്ക വിധത്തിൽ അത്രയധികം. നിങ്ങൾ അന്യർക്ക് കൊടുക്കുന്ന അളവിൽ തന്നെ ദൈവം നിങ്ങൾക്കും തരും.
യേശു അവരോട് ഈ കഥ പറഞ്ഞു.
കുരുടനായ ഒരാൾക്ക് മറ്റൊരു കുരുടനെ നയിക്കുവാനാകുമോ? ഇല്ല, ഇരുവരും ഒരേ കുഴിയിൽ വീഴും. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ മുഴുവനും പഠിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാർ ഗുരുവിനെപ്പോലെയാകുന്നു. സഹോദരന്റെ കണ്ണിലെ കരട് കണ്ടെത്തുന്ന നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം കണ്ണിലെ വലിയ കോൽ കാണുന്നില്ല? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് പറയുന്നു, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെയോ എന്ന്. നിങ്ങൾക്ക് സ്വന്തം കണ്ണിലെ കോൽ കാണുവാനാകുന്നില്ല. നിങ്ങളൊരു കപടഭക്തിക്കാരനാണ്. ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തു മാറ്റൂ, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് നിങ്ങൾക്ക് വ്യക്തമായി കാണാനാകും. ഒരു നല്ല മരം ദുഷിച്ച ഫലത്തെ നൽകുന്നില്ല, അതുപോലെ ഒരു ചീത്ത മരം നല്ല ഫലത്തെയും തരുന്നില്ല. ഓരോ മരവും അത് നൽകുന്ന ഫലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ആരും മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴങ്ങൾ ശേഖരിക്കുന്നില്ല, ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിയും. നല്ലവനായ ഒരുവന് ഹൃദയത്തിൽ നന്മകളുടെ നിക്ഷേപമുണ്ടാകും. അതിനാലാണവൻ സ്വന്തം ഹൃദയത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പുറത്തെടുക്കുന്നത്. പക്ഷേ ദുഷ്ടനായ ഒരുവന്റെ ഹൃദയത്തിൽ തിന്മയേ ഉണ്ടാകൂ, അതിനാൽ അയാൾ തിന്മയെയും പുറത്തെടുക്കുന്നു. ഏതൊരുവനും സ്വന്തം ഹൃദയത്തിലുള്ള കാര്യങ്ങളെ പറയൂ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്നാൽ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട്? എന്റെ അടുത്തു വന്ന് എന്നെ ശ്രദ്ധിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും ഉറപ്പുള്ള വീട് പണിയുന്നവനെ പോലെയാണ്. അവൻ ആഴത്തിൽ കുഴിയെടുത്ത് ശക്തമായ പാറയിന്മേൽ അടിത്തറയിടുന്നു. വെള്ളപ്പൊക്ക കാലത്ത് ആ വീടിനെ ഒഴുക്കി അകറ്റാൻ വെള്ളം ശ്രമിക്കുന്നു, പക്ഷേ ജലപ്രവാഹത്തിന് വീടിനെ മാറ്റാനാവില്ല. എന്തെന്നാൽ ആ വീട് കരുത്തുള്ളതാണ്. എന്നാൽ എന്നെ ശ്രവിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അടിത്തറയില്ലാത്ത വെറും മണ്ണിൽ തന്റെ വീട് പണിയുന്നവനെ പോലെയാണ്. ജലപ്രവാഹത്തിൽ അവന്റെ വീട് എളുപ്പത്തിൽ തകർന്നു വീഴും. വീട് പൂർണ്ണമായും നശിക്കുകയും ചെയ്യുന്നു.